ഗൾഫ് പ്രവാസം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു സ്വയം നാടുകടത്തലായിട്ടാണ് ഞാൻ കണ്ടത്. നമ്മളെ നിർബന്ധിച്ച് സൈനിക സേവനത്തിന് അയക്കുകയോ പോയി പുറം രാജ്യങ്ങളിൽ പണിയെടുത്ത് പണമുണ്ടാക്കി നാട്ടിലേക്ക് അയക്കൂ എന്നൊന്നും പറഞ്ഞ് നിർബന്ധിതമായ ഒരു നാടുകടത്തലല്ല ഇത്. ഇതൊരു സ്വയം തീരുമാനിച്ച് നാട് കടക്കുന്നതാണ്. അതായത് ജീവസന്ധാരണത്തിനുള്ള വഴി തേടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, സ്വന്തമായൊരു വീട്, വരുമാനം, വിശപ്പില്ലാത്ത ഒരു കുടുംബാന്തരീക്ഷം, ഇതൊക്കെ മോഹിച്ചിട്ടും തന്നെയാണ് ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ യുദ്ധഭീതിയിൽ നിന്ന് ഒളിച്ചുകൂടുന്ന അഭയാർത്ഥികളൊന്നുമല്ലല്ലോ. സ്വാഭാവികമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മനുഷ്യൻ ഗൾഫിൽ വരുന്നത്, പ്രവാസിയാകുന്നത്. അല്ലാതെ നാട് നന്നാക്കാനല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഞാനും വന്നത് അങ്ങനെ തന്നെയാണ്. പണമുണ്ടാക്കുക, പണിയെടുത്ത് പണമുണ്ടാക്കുക, കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടല്ല, പണിയെടുത്ത് പണമുണ്ടാക്കുക. വലിയ പണമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു മനുഷ്യന്റെ നാട്ടിൽ കച്ചവടം ചെയ്ത് പൊളിഞ്ഞവന്റെ കടമ്പ് കിട്ടാനും അധ്വാനിച്ചിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ് ഗൾഫ്. അതിൽ സംശയമില്ല. ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി കുറെ നമ്മുടെ തന്നെ ആൾക്കാർ, അത് ആർത്തി കൊണ്ടാണ്, പെട്ടെന്ന് ഒരു പണക്കാരനാവാനുള്ള തീവ്ര മോഹത്തിന്റെ ഭാഗമായി പല അഭ്യാസങ്ങളും ചെയ്യുകയും ചിലർ അതിൽ പെടുകയും ചിലർ രക്ഷപ്പെടുകയും ഒക്കെ ഉണ്ട്. മനസ്സമാധാനമില്ലാത്തൊരു ഏർപ്പാടായത് കൊണ്ട് എനിക്ക് അതിന് താല്പര്യവുമില്ലായിരുന്നു. അപ്പോൾ പ്രവാസ ജീവിതം ഞാൻ അങ്ങനെ എൻ്റെ കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനും എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്കും ഭാര്യയ്ക്കും സ്വസ്ഥമായി കഴിയാനും ഒക്കെയാണ് തിരഞ്ഞെടുത്തത്. മിക്കവാറും ഒട്ടുമിക്ക മലയാളികളും അങ്ങനെ തന്നെയാണ് ഗൾഫ് ജീവിതം തിരഞ്ഞെടുക്കുന്നത്. നിക്കക്കള്ളി ഇല്ലാത്ത മലയാളിക്ക് നിൽക്കാനൊരു കള്ളിയാണ് ഗൾഫ് എന്നാണ് എനിക്ക് തോന്നി. പ്രവാസി മലയാളികളാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾക്ക് കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന വിദേശ നാണ്യം വളരെ കുറവാണ്. പണ്ടൊക്കെ കയറ്റുമതിയിൽ മുൻപിലായിരുന്നു നമ്മളെ മറികടക്കുന്ന രീതിയിൽ ആഗോള വിപണിയിൽ, അതായത് ഫ്രീ ട്രേഡും ഒക്കെ തുടങ്ങിയതിന് ശേഷം, ആഗോളവൽക്കരണത്തിനൊക്കെ ശേഷം മറ്റു രാജ്യങ്ങളും മത്സരിക്കുകയും മാർക്കറ്റുകൾ കീഴടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് അങ്ങനെ വലിയ വിദേശ മാർക്കറ്റൊന്നും ഇല്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ ഇന്നലത്തെ പത്രത്തിലെ കണക്കനുസരിച്ച് 17 എണ്ണത്തിൽ 4 എണ്ണം ഒഴികെ ബാക്കിയൊക്കെ വൻ നഷ്ടങ്ങളിലാണ്. സ്വന്തക്കാരെ തിരികെ കയറ്റാനും സ്വന്തം പാർട്ടിക്കാരെ കീ പോസ്റ്റുകളിൽ ഇരുത്താനും കട്ടുമുടിക്കാനും വേണ്ടി മാത്രമുള്ളതാണല്ലോ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് PSC മുഖേനയാണ് നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ കേരളം ഒരു വിധത്തിൽ രക്ഷപ്പെടും. കാരണം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആരും അല്ല പലതിൻ്റെയും തലപ്പത്ത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നില്ല, അതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാവും. ഇത്രയേ ഉള്ളൂ, വിദേശത്തു നിന്ന് വരുന്ന പണം നമ്മളിവിടെ വിദേശികൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവിടെ റിയൽ എസ്റ്റേറ്റിലാണ്. നമുക്കൊരു വ്യവസായം തുടങ്ങാൻ പേടിയാണ്, നമുക്കൊരു ബിസിനസ് തുടങ്ങാനൊക്കെ പേടിയാണ്. കാരണം രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രവാസികളോടൊന്നും തുടങ്ങാൻ നമുക്ക് സാധിക്കാത്തത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ പ്രശ്നം, ഒരു ഓഡിറ്റോറിയം തുടങ്ങിയാൽ മരിക്കേണ്ടി വരിക, ആത്മഹത്യ ചെയ്യേണ്ടി വരിക. ഇങ്ങനെ ചുവപ്പ് നാടുകളുടെ പുറകെ പോയി, അതായത് ഗൾഫിൽ നിന്ന് വരുന്നതിനോടുള്ള പരമ പുച്ഛമാണ് എല്ലാ സർക്കാർ ഓഫീസുകളിലും. മറിച്ച് ഗൾഫിൽ പണിയെടുത്ത്, നമുക്കറിയാലോ ഗൾഫിലൊക്കെ പണിയെടുക്കുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടി തന്നെയാണ്. നല്ല ചൂടത്തും നല്ല വെയിലത്തും ഒക്കെ തന്നെ നല്ല തണുപ്പത്തും ഒക്കെ പണിയെടുത്തിട്ട് നമ്മൾ ആര് മുക്കാലുണ്ടാക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് സർക്കാർ ഓഫീസിലെ കാര്യത്തിന് ഗൾഫുകാരനല്ലേ എന്ന് വെച്ചാൽ പുച്ഛമാണ്. അതല്ല, ഗൾഫുകാരൻ വന്ന് ഇരിക്കാൻ ഒരു കസേര കൊടുക്കാനുള്ള വകുപ്പുണ്ടാവണം. അവനൊരു പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പൊ സർക്കാർ ഓഫീസിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി എടുത്ത് വരുന്നവർ കേരളാസിന്റെ കാര്യമായിട്ട് വന്നാൽ അവനൊരു പ്രയോറിറ്റി വിൻഡോ വേണം, അത് കൊടുക്കാൻ സന്മനസ് കാണിക്കും. മറിച്ച് ഇവിടെ ഗ്ലോബൽ മീറ്റ് എന്നൊക്കെ പറഞ്ഞ നടത്തും, അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരെ മാത്രം പങ്കെടുപ്പിക്കും. നമ്മൾ കണ്ടാണല്ലോ അതൊക്കെ. ഇനി 5 കൊല്ലം കിടക്കുന്ന പലതും കാണാൻ. അപ്പൊ പ്രവാസികളുടെ പണം പ്രവാസികൾ ഇവിടെ ഉപയോഗിക്കുന്നതാകെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് കാര്യമായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പണത്തിന്റെ കളി കളിക്കുന്നത്. ഒരു ഒരു റിയൽ എസ്റ്റേറ്റിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമത്, മനസ്സിലായില്ലേ? പക്ഷെ അതൊന്നും ഒരു പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളതാണ്. പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ആ പണം വിനിയോഗിക്കാൻ പറ്റുന്നില്ല. പറ്റാത്തതിന്റെ കാരണം നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ പിടിപ്പുകേടും അത് കൈകാര്യം ചെയ്യുന്നതിലെ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതിലെ ആൾക്കാരുടെ വിവരക്കേടുമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ശരി. പിന്നെ പണം സമ്പാദിക്കുകയും കേരളത്തിൽ കൊണ്ടുവന്ന റിയൽ എസ്റ്റേറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രവാസികളുടെ മണ്ടത്തരങ്ങൾ. ഗൾഫ് പ്രവാസികൾ കേരളത്തിൽ ഉണ്ടാക്കിയ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മോശമായിട്ടുള്ള സാമൂഹിക സാംസ്കാരികമായ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് ഗൾഫ് പ്രവാസം കൊണ്ടല്ല കേരളത്തിൽ വന്നത്, അത് ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് സംഭവിക്കുന്നതാണ്. കേരളത്തിൽ ഗൾഫ് പ്രവാസം കൊണ്ട് സംഭവിച്ചത് ഈ മതം പൊട്ടി ഒഴുകാൻ തുടങ്ങുന്നതാണ്. എന്ന് വെച്ചാൽ പണം ഒരുപാട് വന്നപ്പോൾ അത് വിവിധ മതക്കാർ, എല്ലാ മതക്കാരും അവരുടെ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ മികവ് കാണിക്കാനും മറ്റുള്ളവനേക്കാൾ ഗംഭീരമായിട്ട് നമ്മൾ ഉത്സവം നടത്തും, പൂരം നടത്തും, പെരുന്നാൾ നടത്തുന്നത് കാണിക്കാനും പൈസ ചെലവാക്കുന്ന രീതിയിലേക്ക് മാറുകയും കുറെ കൂടി ചരിത്രത്തെ ശാസ്ത്രബോധത്തെ പിറകോട്ട് വലിക്കാനുമാണ് ഗൾഫ് പ്രവാസം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം. നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാവായിരിക്കാം, വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം, ഞാനതൊക്കെ നേരിടാൻ തയ്യാറാണ്. ഗൾഫിലേക്ക് ആരും പോയില്ല, അല്ലെങ്കിൽ വിദേശത്തേക്ക് ആരും പോയിട്ടില്ല, കേരളത്തിലെ ആൾക്കാർ ഇവിടെ തന്നെ നിന്ന് ജീവിക്കുകയായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. കാരണം ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പണം സമ്പാദിച്ച് വന്നേ പറ്റൂ. മാത്രമല്ല എണ്ണ എന്ന ഒരു ആഗോള വ്യവസായത്തിന്റെ ഒരു പ്രധാന കണ്ണിയായിട്ടുള്ള എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ തീർച്ചയായും അവിടേക്ക് എത്തിപ്പെടാൻ എല്ലാ രാജ്യക്കാരും ശ്രമിക്കും, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം മലയാളികൾ പണ്ട് ശ്രീലങ്കയിലേക്കും ബർമയിലേക്കും അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ തന്നെ ഇങ്ങനെ ജീവസന്ധാരണത്തിനായി പോയ ആൾക്കാരാണ്. പക്ഷെ ഗൾഫിൽ നിന്നല്ല, പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരൊക്കെ തന്നെ സാംസ്കാരികമായ ഒരു മുന്നേറ്റമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ. നേരെ മറിച്ച് വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയുടെ വികാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോവിഡ് വന്നതോടെ മലയാളികൾ തൽക്കാലത്തേക്ക് മടങ്ങിയെന്നേ ഉള്ളൂ. കോവിഡ് കഴിഞ്ഞാൽ മലയാളികൾ വീണ്ടും തിരിച്ചു പോകും. കാരണം ഗൾഫിൽ ജീവിച്ച് ജോലിയെടുത്ത ആൾക്കാർ അവിടെ തന്നെ പോകും. കാരണം അവർക്ക് അവർ വരുത്തി വെച്ച ബാധ്യതകൾ ഇവിടെ ഒരുപാടുണ്ടാവും. അവിടുത്തെ ജോലി സ്ഥിരമാണെന്ന് ധരിക്കുകയും കോവിഡ് പോലത്തെ ഒരു മഹാമാരി വരികയില്ലെന്ന് കരുതിയിരുന്നവർക്ക് മേലാണ് ഭിത്തി പോലെ കോവിഡ് വന്നത്. അപ്പോൾ അവരിവിടെ ഉണ്ടാക്കിയിട്ടുള്ള വീട് പണി തീർക്കണം, മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലുള്ള നിരവധി ബാധ്യതകൾ അവർക്കുണ്ടാവും. തീർച്ചയായിട്ടും അവർ ഗൾഫ് അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് പോവും, വീണ്ടും പണം അയക്കും, കേരളത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് പ്രവാസികളുടെ മടക്കം ഇവിടെ വൻതോതിൽ വർദ്ധിച്ചതുകൊണ്ട് കേരളത്തിന്റെ ഭാവി ഒന്നും ഒരു തകരാറും സംഭവിക്കില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒന്ന് പൊളിയും. പണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവും. കാരണം എല്ലാവരും പലരും വിറ്റ് തുടയ്ക്കാൻ ആഗ്രഹിക്കും, അത് വാങ്ങിക്കൂട്ടാൻ കാശുള്ളവൻ സാധിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതായത് ഉള്ളവൻ വീണ്ടും ഉള്ളവനാവുകയും സമ്പന്നനാവുകയും ഇല്ലാത്തവൻ കൂടുതൽ ഇല്ലാത്തവനാവുകയും ചെയ്യും. പിന്നെ മറ്റെല്ലാ വ്യാപാരങ്ങളിലും ഇപ്പോൾ പ്രവാസികൾ പണം മുടക്കിയിട്ടുള്ള പല വ്യാപാരങ്ങളും വ്യവസായങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന പോലെ തന്നെ സെറ്റ് ബാക്ക് ഉണ്ടാവും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വരുന്ന 2 കൊല്ലം കൊണ്ട് പകർന്ന് തരിപ്പണമാവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ ദുരിതാശ്വാസ നിധി കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ സാധാരണ മനുഷ്യന്മാർക്ക്, നിത്യക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ള ആശങ്കയിലാണ് ഞാൻ. തിരിച്ചു വരുന്ന പ്രവാസിയുടെ മനോഭാവങ്ങൾ എന്താ അവന് മനസ്സിലാവും. സർക്കാർ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അവനോട് യാതൊരു കാരുണ്യവും ഉണ്ടാവില്ല, അവനോട് പുച്ഛമായിരിക്കും. കാരണം അവന് മാത്രമല്ല അസൂയയാണല്ലോ ഈ കേരളത്തിലെ മലയാളികളുടെ ഒരു സ്ഥായി ഭാവം. അതുകൊണ്ട് ഇനി അവൻ കൂടുതൽ സമ്പാദിക്കില്ലല്ലോ, അവൻ ജോലി പോയല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും അവനോട് ഇടപെടുക. കാരണം ഈ മാന്ത ഈ മാക്സിമം അവന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ അവരോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ആരും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കില്ല. അവസരം കിട്ടുക എന്നുള്ളതല്ല, അവസരം തേടിപ്പോവുക എന്നുള്ളതാണ്. ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല, നിൽക്കക്കടിയില്ലെങ്കിൽ എനിക്ക് എന്റെ മക്കളെ പട്ടിണി ഇടാൻ വയ്യ, എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ, എനിക്ക് കടക്കാരനായി കഴിയാൻ വയ്യ, എനിക്ക് ഒരു മോഷ്ടാവായി കഴിയാൻ വയ്യ എന്ന് എനിക്ക് ഒരു ബോധമുള്ളത് കൊണ്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസൊന്നും എനിക്ക് പ്രശ്നമല്ല. അതൊക്കെ നാട്ടുകാർ കൽപ്പിച്ചു തരുന്നതാണ്. രണ്ടു കൊല്ലം തുടർച്ചയായിട്ട് സിനിമ എന്ന സംഭവം ഇല്ലാതെയാൽ പല ആൾക്കാരും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും എത്ര വലിയവനായാലും മറഞ്ഞു പോകും, അവർ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ അതിലൊന്നും അഭിരമിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് ദുബായിലല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എനിക്ക് ജീവിക്കണമെങ്കിൽ എന്തായാലും പണമില്ലാത്തത് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ആത്മഹത്യ ചെയ്യുന്ന യാതൊരു പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മനുഷ്യരുടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. പരലോകത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ ഒരു ഭൂമിയിൽ തന്നെയുള്ള ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് വ്യാമോഹങ്ങളൊന്നുമില്ലാതെ എവിടെ പോയും ആരോഗ്യമുള്ള കാലത്തോളം ജോലി ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതിന് അവസരമൊന്നും വേണമെന്നില്ല, അവസരം ഞാൻ തേടി ഉണ്ടാക്കും. ഗൾഫിൽ അവസരം ഉണ്ടായിട്ട് പോയതല്ല, ഞാൻ അവസരം തേടി വന്നതാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഗൾഫ് രണ്ട് കഴിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചു. അതുപോലെ മറ്റു പല രാജ്യങ്ങളും പണിയെടുക്കാൻ തയ്യാറുള്ളവന് എവിടെയും പണിയിട്ടു. എവിടെയും പണിയിട്ടു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിലല്ല, എവിടെയും ജോലി സാധ്യതയുണ്ട്. ഇതിലെ ജോലി സാധ്യത ഇല്ലാതെയാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം.